ഫിബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഈ പുതിയ വർഷത്തിൽ നമ്മൾ പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പലതും നമ്മളെ ധൈര്യപ്പെടുത്തുകയും പലപ്പോഴും നമുക്ക് പുതിയ ജീവനൊക്കെ നൽകുന്ന ഒത്തിരി വാർത്തകൾ നമ്മൾ കേൾക്കുവാനിടയായി. കഴിഞ്ഞ ആഴ്ചകളിലെ വാർത്തകൾ നാം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ പലർക്കും നേരിട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഫിബ ഓൺലൈൻ മലയാളം ലൈവിൽ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ഓരോ വ്യക്തികളും അവർ കുടുംബങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും പ്രകൃതിയുമായി സമൂഹവുമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഉള്ളവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല വാർത്തകൾ നാം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമാക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് സമൂഹത്തിൽ പലപ്പോഴും നാം കാണുന്നത്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ആരംഭം രണ്ട് വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ രണ്ട് വാർത്തകളും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒന്നാമത് ഒരു വിമാന അപകടമാണ്. ആ വിമാന അപകടത്തിൽ കുറേ ആളുകൾ, ഏകദേശം 357 ആളുകൾ ആ വിമാന അപകടത്തിൽ പെട്ടുവെങ്കിലും എല്ലാവരും, ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും, കുറച്ച് പേര് പരിക്കുകളോടെ, പൈലറ്റിന് പരിക്ക് പറ്റി നന്നായിട്ട്, എന്നാൽ എല്ലാവരും രക്ഷപ്പെട്ടു. 39 വയസ്സുണ്ടായിരുന്ന ആ പൈലറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ എന്തോ ഒരു, എൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം ഇപ്പോഴും നമുക്ക് അറിയില്ല, അവിടെ ഉണ്ടായിരുന്ന റൺവേയിലുണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റിലിടിച്ച് അത് കത്തുകയായിരുന്നു. പൂർണ്ണമായിട്ടും ആ ഫ്ലൈറ്റ് കത്തി നഷ്ടപ്പെട്ടു. എന്നാൽ അതിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഇവാക്യുവേറ്റ് ചെയ്യാൻ, അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള, ജീവൻ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നാം അത് കേട്ടത്. അപ്പോൾ തന്നെ അടുത്ത ഒരു വാർത്ത ഞാൻ കേട്ടത് അല്ലെങ്കിൽ നാം വായിച്ചത് 39 വയസ്സുള്ളൊരു മാതാവിൻ്റെ, ഒരു അമ്മയുടെ കഥയാണ്. അമ്മ സ്വന്തം 4 കുഞ്ഞിനെ ഇവിടെ നിന്നും, ജോലിസ്ഥലത്തു നിന്നും ദൂരെ കൊണ്ടുപോയി അവിടെ വെച്ച് അതിനെ മാരകമായിട്ട് അതിനെ കൊല ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കാർക്കും അതിനെ അങ്ങനെ പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ആ ഫോട്ടോ ഒക്കെ അമ്മ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമുക്കും പലപ്പോഴും പല രീതിയിലുള്ള വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു അതിനെ 4 വരെ ആ കുഞ്ഞിനെ വളർത്തിയപ്പോൾ അതിൻ്റെ ഓരോ വളർച്ചാഘട്ടത്തിലും അല്ലെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴും വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ അത് വീഴാതെ, അതിന് രോഗമൊന്നും വരാതെ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഈ അമ്മ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ എന്തിനാണ് അത്ര ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര മാറോടണച്ച് നിർത്തുന്ന സ്നേഹം നൽകുന്ന അമ്മ ആ കുഞ്ഞിനെ എന്തിനാ കൊന്നത് എന്നുള്ള വാർത്ത ഇപ്പോഴും, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ഗവൺമെൻറ് പല തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അമ്മയുടെ കൺഫഷന് വേണ്ടി മാത്രം ആ കേസ് അങ്ങനെ പെൻഡിങ്ങിലാണ്. അതിൻ്റെ പല ന്യൂസ് ചാനലുകളിൽ വന്ന വാർത്തകൾ നമ്മെ ഓരോരുത്തരെയും, ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ, മനുഷ്യത്വപരമായിട്ടുള്ള പല ലൈനുകളും ക്രോസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോട്, ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ഈ ഭൂമിയിലെ ഏറ്റവും ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുക്കൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. അത് അതാണ് ലോകത്തിലെ ഏറ്റവും അധികം ഒതൻറ്റിക്കായിട്ടുള്ള വില കൽപ്പിക്കാവുന്ന ഒരു ബന്ധം എന്നാണ് നമ്മുടെ സമൂഹത്തിൽ നാം പഠിച്ചത്, നമ്മുടെ സംസ്കാരം നമുക്ക് നൽകുന്ന ആ ഒരു ഉറപ്പ്. അത് അങ്ങനെ തന്നെയാണ്, എല്ലാ അമ്മമാരും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിത്രം, ഒരു 70 വയസ്സുള്ളൊരമ്മ, അമ്മയും അച്ഛനും ഇപ്പോൾ സ്വന്തം മകൻ്റെ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം അവരുടെ ഒരു ചില പ്രശ്നങ്ങളുണ്ടായി, ക്രൈസിസ് ഉണ്ടായി, അങ്ങനെ ഈ അമ്മയും അച്ഛനും വേറെയാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു മകനാണ്, എന്നാൽ അവരുടെ ജീവിതത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ അവരെ ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അവർ പറയുന്നൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ വളരെ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മകന് വേണ്ടി ജീവിച്ചു, എന്നാൽ ഇപ്പോഴുണ്ടായ ഒരു ചെറിയ ക്രൈസിസ് ആ ഫാമിലി അച്ഛനും അമ്മയും മക്കളും മകനും എന്നുള്ള, അല്ലെ അപ്പനും അമ്മയും മക്കളും എന്നുള്ള ആ ഒരു ബന്ധത്തെ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ദൂരെ താമസിക്കുമ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടു പോകുമ്പോൾ, അല്ലെ അവർ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു ദോഷകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ, അതൊരു ടോക്സിക്കായിട്ടുള്ളൊരു ബന്ധമായി മാറുമ്പോൾ, മാറാൻ സാധ്യതയുള്ളപ്പോൾ, നാം പൊതുവെ മനുഷ്യർ ലോ എസ്റ്റീമാണ്. അവരവരുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത് ഇനി എന്തിനാണ്, ഞാൻ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തു നിന്നുള്ള പല നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ, റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ, നമ്മൾ തുടർന്ന് മുൻപോട്ട് ഒരു കാര്യവും കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ ആളുകൾ വളരെ കഷ്ടപ്പെടും. കാരണം അതുകൊണ്ട് ഇനി മരിച്ചേക്കാം എന്നുള്ള ചിന്തയിലൊക്കെ ആളുകൾ പല കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കാണാറുണ്ട്. ഈ സമയത്ത് അവരോട് പറഞ്ഞൊരു, ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകരുത് കേട്ടോ, കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, അതുകൊണ്ട് ജീവിതത്തിൽ ഇനിയും പ്രതീക്ഷയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ മുൻപോട്ട് നീങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ, ആ അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ചലഞ്ച് ചെയ്യിപ്പിച്ചു. അമ്മ പറഞ്ഞില്ല സാറേ, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഞാൻ എൻ്റെ മകനെ പ്രസവിച്ചവന് 2-3 വയസ്സുള്ള സമയത്ത്, അന്ന് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, മണ്ണെണ്ണ വിളക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ച് കറണ്ടൊന്നും ആ സമയത്ത് വന്നില്ലായിരുന്നു ആ ഏറിയ ആ സ്ഥലത്ത്, കറണ്ടിനൊക്കെ വരാൻ അല്ല കണക്ഷനൊന്നും എടുത്തില്ലായിരുന്നു. എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ, ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് ആഹാരം കഴിച്ചു, പ്രാർത്ഥന കഴിഞ്ഞു, ആഹാരം കഴിക്കാൻ തുടങ്ങിയത്, എഴുന്നേറ്റ് പോകുമോ എന്തോ ചെയ്തപ്പോൾ, എങ്ങനെയോ അന്നത്തെ കാലത്ത് പഴയ ഒരു കാലഘട്ടത്തിൽ മണ്ണെണ്ണയിൽ മായം ചേർക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്, ഡീസൽ ഒഴിക്കുകയോ പെട്രോൾ ഒഴിക്കുകയോ. അപ്പോൾ എങ്ങനെയോ ഇത് പൊട്ടിത്തെറിച്ച്, വിളക്ക് പൊട്ടിത്തെറിച്ചിട്ട് ഈ മണ്ണെണ്ണ ഇവരുടെ ദേഹത്തേക്ക് വീണു. ആ അമ്മയുടെ ശരീരത്തിൽ വളരെ മാരകമായിട്ടുള്ള ആഴത്തിൽ മുറിവേറ്റു. അവരെ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ടേബിളിൽ അവരെ കിടത്തിയിരിക്കുകയാണ്. ഓർമ്മയുണ്ട് ഈ അമ്മയ്ക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പം ഡോക്ടേഴ്സ് നേഴ്സുമാരും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നവർ കേട്ടു. അവർ പറഞ്ഞിങ്ങനെയാണ്, അടുത്തൊരു ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം വന്നാൽ 8 ദിവസം ഈ സ്ത്രീ ജീവിക്കും, അത് കഴിഞ്ഞാൽ ഇവർ മരിച്ചു പോകും. ഇത് ഡോക്ടേഴ്സും നേഴ്സസും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ടേബിളിൽ കിടന്നുകൊണ്ട് ഈ അമ്മ ശ്രദ്ധിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഈ അമ്മ മനസ്സിലിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്, ദൈവമേ എൻ്റെ ഹസ്ബൻഡിന് ഒരു പക്ഷേ രണ്ടാമതൊരു വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ 3 വയസ്സുള്ള എൻ്റെ ഈ കുഞ്ഞ് അനാഥമായി പോകും, അതുകൊണ്ട് എനിക്ക് അങ്ങ് ആയുസ് തരണം, എൻ്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ എനിക്ക് അങ്ങ് ആയുസ് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അവരെ ഡോക്ടേഴ്സിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സൗഖ്യമുണ്ടായി. അവർ വീട്ടിൽ വന്നു. അങ്ങനെ കുറേ നാളുകൾ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, കമ്പനികളിൽ ജോലി ചെയ്തു. അങ്ങനെ മകനെ വളർത്തി വലുതാക്കി. ഇങ്ങനെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, ശരിക്കും അത് കേട്ടപ്പോൾ ഇമോഷണലി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. കാരണം ഇപ്പോഴത്തെ ആ അമ്മയുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. കാരണം അങ്ങനെ സ്നേഹിച്ച, അങ്ങനെ പ്രാർത്ഥിച്ച, തിരിച്ച് ജീവിതം കിട്ടിയെങ്കിൽ ആരെയാണോ സംരക്ഷിക്കാൻ വേണ്ടി ആ മകനിപ്പം അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് അവർ വെളിയിലാണ്, ദൂരെയാണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഒരിക്കലുമില്ല. അതിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ ഞാൻ നന്നായി അറിഞ്ഞതാണ് എന്ന് പറഞ്ഞതാണ്. ഈ രണ്ട് സംഭവങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് നമ്മുടെ ബന്ധങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ, എല്ലാവരും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു, എല്ലാവരും. അത് നമ്മുടെ ബന്ധം ആരംഭിക്കുന്നത് തന്നെ ഫാമിലി ഓഫ് ഒറിജിൻ. ഞാൻ പറഞ്ഞല്ലോ, അമ്മ പുക്കുൾക്കൊടി ബന്ധത്തിൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ബന്ധം തുടങ്ങുന്നത്. ഒരമ്മയുടെ മാനസിക അവസ്ഥ എപ്പോഴും വളർന്നു വരുന്ന കുഞ്ഞിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഒരമ്മ ഒത്തിരി കോൺഷ്യസ് ആണെങ്കിൽ, അമ്മ ഒത്തിരി ആകുലതയുള്ള അല്ലെങ്കിൽ ഒത്തിരി ഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞെപ്പോഴും ഭയത്തോടും ആകുലതയോടുമാണ് വളരാൻ സാധ്യതയുള്ളത് എന്നാണ് ചില പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. എനിവേ, അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന കുഞ്ഞ്, കരഞ്ഞുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അതിന് ആ അമ്മയെ സ്വാധീനിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ സ്വാധീനിക്കുവാൻ, മാതാപിതാക്കളാണ് ആദ്യമായിട്ട് ആ കുട്ടിയുടെ ആദ്യത്തെ മോഡൽ. അത് കണ്ട് വളരുന്ന പല കാര്യങ്ങൾ, അപ്പനും അമ്മയും മക്കളും, ഇതൊരു അപ്പനും അമ്മയും മാതാപിതാക്കളും കുട്ടികളും, അപ്പം രണ്ട് പേരാണ് ശരിക്കും ആ കുടുംബത്തിൻ്റെ രണ്ട് തൂണുകൾ. ഒരു അപ്പനും അമ്മയും മക്കളും, മക്കളെത്ര പേരുണ്ടെങ്കിലും ഒരുപക്ഷെ നാല് മക്കളുണ്ടോ, ഇപ്പം രണ്ട് മക്കളാണ് മിനിമം, അല്ലെങ്കിൽ ഒരു ഒന്നോ ഒക്കെ. പണ്ടൊക്കെ 10 മക്കളും 15 മക്കളും ഒക്കെ ഉള്ള കുടുംബങ്ങളെപ്പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട്. മിനിമം 6 or 7 ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയാണ് ഒരു പഠനം പറയുന്നത്. ശരിക്കും അപ്പനും അമ്മയും എന്ന് പറയുന്നത് അവർ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താവ്, അവർ രണ്ടുപേരും ഒരേ ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റായിട്ടാണ് കുടുംബത്തിൽ അവരെ കണക്കാക്കുന്നത്. മക്കൾ 3-4 പേരാണ്, ആൺമക്കൾ കാണും, പെൺമക്കൾ കാണും. നമ്മൾ ചോദിക്കില്ല എത്ര മക്കളുണ്ട്, നമ്മൾ എനിക്ക് 2 പെണ്ണും 2 ആണും, 1 പെണ്ണും 2 ആണും. അതിനൊക്കെ ഇപ്പോഴത്തെ ഒത്തിരി ആൾക്കാർ പല ജെൻഡർ ഡിഫറൻസ് ഒക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നുമല്ല നമ്മുടെ ടോപ്പിക്ക്. ഇവിടെ പറയുന്നൊരു കാര്യം, മക്കൾ 4 പേരാണെങ്കിലും അപ്പനും അമ്മയും 6 പേരാണ് ശരിക്കും പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു സിസ്റ്റം പറയുന്നത് ശരിക്കും ആ കുടുംബത്തിൽ മാതാപിതാക്കളും കുട്ടികളും രണ്ട് തൂണുകളായിട്ട് നമുക്കതിനെ കാണാം. ഒന്ന് ഒരു യൂണിറ്റ്, രണ്ട് യൂണിറ്റ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും, രണ്ടാമത്തെ യൂണിറ്റ് മാതാപിതാക്കൾ. സി, ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കുന്ന, നല്ല കുടുംബ ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നത് നമുക്കതിന് സയൻസ് ഒന്നുമില്ല. പരസ്പരം നൽകുന്ന സപ്പോർട്ട്, അതിന് തിയറിയൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും. ദാറ്റ്സ് നോട്ട് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ഇറ്റ്സ് നോട്ട് എൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു മെഷീൻ ലാംഗ്വേജ് അല്ല. ഇസ് എ മാനുവൽ. മനുഷ്യനാണ്, മനുഷ്യത്വമുള്ള അല്ലെ, മനുഷ്യനുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധങ്ങളാണിത്. ഇപ്പം കമ്പ്യൂട്ടർ ലാംഗ്വേജിലാണ് ആൾക്കാർ സംസാരിക്കുന്നതെങ്കിൽ, ഇഫ് യു ഡു ദിസ്, ഈ ഒരു കമാൻഡ് അനുസരിച്ചാൽ ഇത് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടും. എന്നാൽ മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് അതെപ്പോഴും പരസ്പരം പിന്തുണയും വാത്സല്യവുമാണ് നൽകുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് മാത്രമേ ഒരു നല്ല കുടുംബത്തെ കെട്ടി ഉയർത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം ആദ്യം കേട്ട 39 വയസ്സുള്ള അമ്മ 4 വയസ്സുള്ള കുഞ്ഞിനെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവർക്ക് ഒന്നുമല്ലേ, എത്രയോ ആളുകൾക്ക് മക്കളില്ല, അല്ലെ ആർക്കെങ്കിലും കൊടുക്കത്തില്ലായിരുന്നോ? എന്തിനാണ് ഈ കുഞ്ഞിനെ അവർ കൊന്നു കളഞ്ഞത് എന്നത് ഞാനും നമ്മളെല്ലാവരും മനസ്സിലിങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ആ പത്രം അല്ലെങ്കിൽ ആ ന്യൂസ് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നതാണ്. എന്തുകൊണ്ടാണത്? ഒരു കൂട്ടർ പറയുന്ന അവൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ശരിക്കും ഒരു നല്ലൊരു ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പ് അല്ലായിരുന്നു ആ വ്യക്തിക്കുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് 100 ബ്രില്യൻ്റ് AI എത്തിക്സിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ്. ഡേറ്റ അനലിസ്റ്റാണ്. പല ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഹോൾഡറാണ്. ആധികാരികമായിട്ട് പല സാധ്യതകളും അറിവും ജ്ഞാനവും ഒക്കെ ലോകത്തിൽ അധികമായിട്ടുണ്ട്. മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ഇൻ്റലിജൻസ് ഉണ്ട് എല്ലാവർക്കും. അതായത് IQ ഉണ്ട്. അതിലുപരിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ വളരെ ആക്റ്റീവായിരുന്ന ആ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഇന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പല ചോദ്യങ്ങളുണ്ടായിരുന്നേക്കാം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ, ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും നാം നമ്മുടെ ജീവിതാനുഭവത്തെപ്പറ്റി ഒന്ന് വിലയിരുത്തുന്നത്. ഇപ്പോഴവർ അനുഭവിക്കുന്ന വേദന, ജീവിതത്തിൽ എടുത്ത ഒരു റോങ് ഡിസിഷൻ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അവർ ചെയ്തത്. അതിൻ്റെ കോൺസിക്വൻസ് ഇപ്പോൾ നമ്മുടെ പണ്ടുള്ള അമ്മച്ചിമാരെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരരിശത്തിന് കിണട്ടിച്ചാടി, ഇനി 100 അരിശം ഉണ്ടായാലും തിരിച്ചു കയറാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലും മറ്റ് ലോകത്തിൻ്റെ പല ഡെവലപ്പിംഗ് കൺട്രീസിൽ, അവരുടെ പല ടൗൺഷിപ്പുകളിൽ കുടുംബ ബന്ധങ്ങൾ കുറയുന്നതായിട്ടാണ്. അത് ആളുകൾക്ക് ഫാമിലി റിലേഷൻഷിപ്പ്, അതിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്. എന്നാൽ അതിൽ നിന്ന് മാറി കൊഹാബിറ്റേഷൻ പോലുള്ള ലിവിംഗ് റിലേഷൻഷിപ്പിലേക്കാണ് ആളുകൾ ഇന്ന് നല്ലൊരു ശതമാനവും ആഗ്രഹിക്കുകയും അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്ന് ചില കണക്കുകൾ പറയുന്നു. ഒരു കൊഹാബിറ്റേഷൻ, ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിൽ അവർക്ക് അന്യോന്യം ആരും കമ്മിറ്റഡ് അല്ല. ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഈച്ച് അതർ. ദേ ആർ ലിവിംഗ് ഫോർ സം ടൈം, ഒരു ഡ്യൂറേഷനിൽ മാത്രം. ഒരു എപ്പോഴാണോ എപ്പോൾ വേണമെങ്കിലും ദേക്കാൻ അവർക്ക് വെളിയിലേക്ക് ആ ബന്ധം നിർത്തി വെളിയിലേക്ക് പോകാം. ആരും ആരോടും ബൗണ്ട് ടുഗദർ അല്ല, അല്ലെങ്കിൽ അവരെ റെസ്പോൺസിബിൾ അല്ല, ആർക്കും ആരും കടപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കുടുംബ നല്ല ബന്ധം സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാത്സല്യം, അന്യോന്യമുള്ള സ്നേഹം അതിൻ്റെ അടിസ്ഥാനമാണ്. പരസ്പരം ഒരു ധാരണ ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, നമുക്ക് അന്യോന്യം മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടായിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് കുടുംബങ്ങൾ വളരുന്നത്, കുടുംബങ്ങളിൽ പല രീതിയിലുള്ള വൈവിധ്യങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങൾ. എന്നാൽ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമുക്ക് പുതിയ രീതിയിലുള്ള വീടുകളും പുതിയ ടെക്നോളജി, വീട്ടുപകരണങ്ങൾ, പുതിയ ആഘോഷങ്ങൾ, പല ആധുനികമായിട്ടുള്ള മൊബൈലുകൾ, കമ്പ്യൂട്ടർ, വാഹനങ്ങളെല്ലാം മാറി. പണ്ട് കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കാളവണ്ടി വാഹനങ്ങൾ മാറി, അത് മാറിയിട്ടിപ്പോൾ ഡീസൽ വണ്ടികളുണ്ട്. ഡീസൽ വണ്ടികൾ മാറി ബാറ്ററി, പെട്രോൾ വണ്ടികൾ മാറി ഇപ്പോൾ ബാറ്ററി വണ്ടികളായി, ബാറ്ററി വണ്ടികൾ ഇലക്ട്രിക് വണ്ടികളായി മാറുന്നു. ഓരോ കാര്യങ്ങളും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ കുടുംബങ്ങളിൽ അടുത്ത തലമുറയിൽ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കാനും, നല്ല ഒരു സാമൂഹ്യ പരിജ്ഞാനത്തോടുകൂടി, ധാർമ്മിക മൂല്യത്തോടുകൂടി എല്ലാവരും വളരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ മാറിയെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഒത്തിരി കുറച്ചെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ എവിടെയൊക്കെയോ ചോർന്നുപോയി എന്നാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥത്തിൻ്റെയും ഒക്കെ ഒരു ഉപയോഗവും മാധ്യമങ്ങൾ അല്ലെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പല വാർത്തകളും അതിൻ്റെ സ്വാധീനവും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഇൻ്റർനെറ്റും യൂസേജും ഒക്കെ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരുമ്പോഴും നമ്മുടെ യുവതലമുറകൾ യൗവനക്കാർ അവരെ ഇതെങ്ങനെയാണ് പുതിയ ടെക്നോളജിയൊക്കെ സ്വാധീനിക്കുന്നത്, മാനസികമായ ആരോഗ്യത്തിനും അവരുടെ ബിഹേവിയർ പെരുമാറ്റത്തിന് എങ്ങനെ ആണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നാം മുമ്പ് കേട്ട ആ അമ്മയുടെ കഥ ഇന്നത്തെ ടെക്നോളജിയുടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള 100 സ്ത്രീകളിൽ ഒരാളാണ് ആ അമ്മ. എന്നാൽ ജീവിതത്തിലെ ബന്ധങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോയി, അമ്മയെ പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ശരിയാണ്, നമ്മുടെ ഓരോ കുടുംബ സംവിധാനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കുവാൻ വേണ്ടിയും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടിയും ഒക്കെ സാധിക്കാതെ പോകുന്നു. കാരണം രണ്ടുപേരും ജോലി ചെയ്യണം, രണ്ടുപേർക്കും വരുമാനമുണ്ടെങ്കിലേ നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ആ ഒരു കുടുംബ വ്യവസ്ഥയുടെ വന്ന ചില തെറ്റായ മീൻസ് നമ്മൾ ബിസി ആയിപ്പോയി, നമുക്ക് പല കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ, പല കമ്മിറ്റ്മെൻറ്റുകളുണ്ടായി. അങ്ങനെയുള്ള കുടുംബ വ്യവസ്ഥയിലുണ്ടായ മാറ്റം അന്യോന്യം വാത്സല്യമുണ്ടാകേണ്ട അന്യോന്യം ജീവിതത്തിലെ ഭാരങ്ങളെ മനസ്സിലാക്കി ഒപ്പമുണ്ട് സ്നേഹത്തോടും വളരെ ആർദ്രതയോടും മാത്രം മുൻപോട്ട് പോകേണ്ട കരുതേണ്ട ബന്ധങ്ങൾ ഈ ഒരു ചേഞ്ച് കൊണ്ട് പലപ്പോഴും ആത്മഹത്യകൾക്കും പല കുടുംബ വഴക്കുകൾക്കും കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലീകരണ ഗാർഹികമായിട്ടുള്ള പീഡകൾക്കും ഒക്കെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. മദ്യപാനത്തിൻ്റെയും അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ ഉപയോഗം കൂടുകയാണ് അടുത്ത ഭാഗത്ത്. ഇതൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും കുട്ടികളിൽ കാണുന്ന സാമൂഹ്യമായിട്ടുള്ള മനോഭാവത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവർ നീങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങളും ധാർമ്മികതയെക്കുറിച്ചൊക്കെ ശരിയായിട്ട് ആരും പഠിപ്പിക്കാറില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരും തയ്യാറുമല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇന്ന് നാം കുടുംബ ബന്ധങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ കുടുംബമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്. ജീനിയോഗ്രാം എന്നൊരു കാര്യം ഫാമിലി സിസ്റ്റം തിയറിയിൽ അതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള മുഴേവിൻ ഭവൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില ലൈനുകൾ ഒരുമിച്ച് ചേർത്തതാണ് ഫാമിലി ജീനിയോഗ്രാം. ജീനിയോഗ്രാം എന്ന് പറയുന്നത് സ്ക്വയറിലുള്ള ഒരു സ്ക്വയർ കാണിക്കുന്നത് അത് മെയിൽ, റൗണ്ട് ഉള്ളത് ഫീമെയിൽ. അപ്പോൾ അത് അവർ തമ്മിൽ അതിൻ്റെ ഓരോ ലൈനുകളാണ് ഈ ലൈനുകൾ ബന്ധപ്പെടുത്തിയാണ് ജീനിയോഗ്രാം വരയ്ക്കുന്നത്. അതിനകത്ത് തന്നെ ഡിസ്ഫങ്ഷനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ബന്ധമാണെങ്കിൽ അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള മാർക്കായിരിക്കും. ഡിവോഴ്സ് ആണെങ്കിൽ അതിന് പ്രത്യേക ഒരു മാർക്കായിരിക്കും. എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി, എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിന് വേറൊരു രീതിയിലുള്ള വരയ മാർക്കായിരിക്കും അതിനെ കണക്ട് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ഫിസിക്കൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ, മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനും പ്രത്യേകമായിട്ടുള്ള മാർക്കുകളായിരിക്കാം കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഫാമിലി സിസ്റ്റത്തിൽ ആ സിസ്റ്റം തിയറിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ജീനിയോഗ്രാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഒരു തലമുറയിലേക്ക് നോക്കുമ്പോൾ അവരുടെ കുടുംബ ബന്ധങ്ങളിലുണ്ട് ഇതേ പാറ്റേൺ, ഡിവോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദ്യപാനം എന്ന് പറയുന്നത്, കുടുംബത്തിലെ ആത്മഹത്യാ ടെൻഡൻസി എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈ രണ്ട് പേരുടെയും ജീനിയോഗ്രാം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ഫാമിലി ട്രീ അതാണല്ലോ, കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ഫാമിലി ട്രീ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കുന്ന അല്ലെങ്കിൽ വരച്ച് കാണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് തലമുറയിലാണ് ഏത് ജനറേഷനിലാണ് അതുണ്ടായത്, അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തൊരു കാര്യമാണ് ട്രയാങ്കിൾ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തല്ലോ, ഒരു കുടുംബത്തിലെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അപ്പനും അമ്മയും ഒരു യൂണിറ്റായാലും മക്കൾ അത് നാല് പേരായാലും അഞ്ച് പേരായാലും ഒരു യൂണിറ്റായിട്ട്, അങ്ങനെ രണ്ട് യൂണിറ്റുകളാണ് ആ ബന്ധത്തിനുണ്ടാകുന്നത്. അതേപോലെ തന്നെ സിസ്റ്റം, അതൊരു സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെലിഫോൺ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഏതെങ്കിലും ഒരു സിസ്റ്റം വർക്കായില്ലെങ്കിൽ, ബാറ്ററി വർക്കായില്ലെങ്കിൽ, സ്ക്രീൻ അല്ലെങ്കിൽ വർക്കായിട്ടില്ലെങ്കിൽ, അതിൻ്റെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വർക്കായിട്ടില്ലെങ്കിൽ ആ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു ഇലക്ട്രോണിക് വസ്തുവിൻ്റെ എന്തെങ്കിലും ഒരു അകത്തുള്ള അതിൻ്റെ സോഫ്റ്റ്വെയർ ആയിരിക്കും, അതിൻ്റെ വയറിങ് ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ കംപ്ലീറ്റ് സിസ്റ്റം അത് ഷട്ട് ഡൗൺ ആവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുന്നത് ഫാമിലിയെ, കുടുംബത്തെ ഒരു ബന്ധ ഒരു യൂണിറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലുണ്ടാകുന്ന ഡിസ്ഫങ്ഷൻ അത് എൻ്റയർ ഫാമിലിയെ ബാധിക്കുന്നു എന്നാണ്. അപ്പം മൂന്ന് ട്രയാങ്കിൾ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ഒരു യൂണിറ്റും മക്കൾ ഒരു യൂണിറ്റ്, അവർ രണ്ട് യൂണിറ്റാണ് ഉള്ളത്, രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ മൂന്നാമത് അവരുടെ സിസ്റ്റത്തിലുണ്ടാകുന്ന പ്രശ്നം അതൊരു മൂന്നാമത്തെ പോയിന്റായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ അത് ആരാണ് എന്ന് ആ ഒരു തിയറി പറയുന്നില്ല. ഒരുപക്ഷെ അപ്പനും അമ്മയും മക്കളും അമ്മയും ഒരു യൂണിറ്റും അപ്പൻ വേറൊരു യൂണിറ്റും അവരുടെ പ്രശ്നം അടുത്തൊരു യൂണിറ്റും ട്രയാങ്കിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഒരുപക്ഷെ ആളുകളായിരിക്കത്തില്ല പ്രശ്നം, ഒരുപക്ഷെ അവരുടെ ചിന്തകളായിരിക്കാം ആ പ്രശ്നം. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ജീവിതത്തിലെ നമുക്ക് ശരിയായ രീതിയിൽ ലഭിക്കേണ്ട ഫാമിലി ഓഫ് ഒറിജിനിൽ നിന്ന് ലഭിക്കേണ്ട നല്ല ബന്ധങ്ങൾ ലഭിക്കാതെ ഇരുന്നാൽ അത് നമ്മുടെ പിന്നീടുള്ള ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും, അത് നമ്മളെ വിദ്യാഭ്യാസത്തെയും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെയും മൂല്യങ്ങളെയും നമ്മുടെ അന്യോന്യം നമ്മൾക്കുള്ള നല്ല ആശയങ്ങൾ കൈമാറേണ്ടതിനെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയും നല്ല പെരുമാറ്റം ഉണ്ടാകുവാൻ കഴിയാതെ ആത്മാഭിമാനം ഉണ്ടാകാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ബഹുമാനിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകേണ്ട നല്ല ബന്ധങ്ങൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തെ പണിയുവാൻ, സമൂഹത്തിലൊരു നല്ല മാതൃക ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം, അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞാലും അന്യോന്യം ബഹുമാനിക്കുവാനും അന്യോന്യം നല്ല കടപ്പാടുണ്ടാകുവാനും നല്ല പോസിറ്റീവായിട്ടുള്ള ആശയവിനിമയം നടത്തുവാനും പല കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള കോപ്പിംഗ് മെക്കാനിസം ഉണ്ടാകുവാനും അതിലൊക്കെ ഉപരിയായിട്ട് സ്പിരിച്വലി സ്ട്രോങ് ആകുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും ദൃഢമാകുവാൻ സാധിക്കും. ഈ 2024 തുടക്കത്തിൽ നാം കേട്ട പല ശിഥിലമായ ബന്ധങ്ങൾ നമ്മളെ പലപ്പോഴും ക്ഷീണിപ്പിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം, എൻ്റെ ബന്ധം ദൃഢമായതും അത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായി തീരട്ടെ എന്നായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9 8 8 0 2 2 1 9 5 7 എന്ന നമ്പർ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fiba.org എന്ന ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കുക. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല ബന്ധത്തിന് ഉടമകളാകാം.